അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 11. വിജാതീയ ജനങ്ങളും ദൈവവചനം സ്വീകരിച്ചു എന്ന് അപ്പോസ്തലന്മാരും യഹൂദ്യയിലെല്ലായിടത്തുമുള്ള സഹോദരരും കേട്ടു. പത്രോസ് യെരുശലേമിലെത്തിയപ്പോൾ പരിച്ഛേദനമേറ്റ വിശ്വാസികൾ അദ്ദേഹത്തെ വിമർശിച്ചു.
താങ്കൾ പരിച്ഛേദനമേൽക്കാത്തവരുടെ വീട്ടിൽ പോയി അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു
എന്ന് പറഞ്ഞു. പത്രോസ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചതുപോലെ തന്നെ സൂക്ഷ്മമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു.
ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മവിവശതയിൽ ഒരു ദർശനം കണ്ടു. വലിയ വിരി പോലെയുള്ള ഒരു പാത്രം നാലു കോണും കെട്ടി സ്വർഗത്തിൽ നിറക്കുന്നതായി ഞാൻ കണ്ടു. അത് താണുവന്ന് ഞാൻ ഇരിക്കുന്നിടത്തെത്തി. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികൾ, കാട്ടുജന്തുക്കൾ, ഇഴജാതികൾ, ആകാശത്തിലെ പക്ഷികൾ എന്നിവയെ അതിനുള്ളിൽ കണ്ടു. അനന്തരം പത്രോസെ, എഴുന്നേറ്റ് കൊന്നു തിന്നുക എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു.
ഇല്ല കർത്താവേ, അശുദ്ധമോ മലിനമോ ആയ യാതൊന്നും ഒരിക്കലും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു.
ആ ശബ്ദം സ്വർഗത്തിൽ നിന്നും രണ്ടാമതും എന്നോട്, ദൈവം ശുദ്ധീകരിച്ചതൊന്നും അശുദ്ധമെന്ന് പറയരുത് എന്നരുളി ചെയ്തു. ഇങ്ങനെ മൂന്ന് പ്രാവശ്യമുണ്ടായി. പിന്നെ അതെല്ലാം സ്വർഗത്തിലേക്ക് തിരികെ എടുക്കപ്പെട്ടു.
അപ്പോൾ തന്നെ കൈസര്യയിൽ നിന്ന് എന്റെ അടുത്തേക്ക് അയക്കപ്പെട്ട മൂന്ന് പേർ ഞാൻ പാർത്തിരുന്ന വീട്ടിലെത്തി. മടിക്കാതെ അവരോടുകൂടെ പോവുക എന്ന് ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ ആറ് സഹോദരന്മാരും എന്റെ കൂടെ പോന്നു. അങ്ങനെ ഞങ്ങൾ ആ മനുഷ്യന്റെ വീട്ടിലെത്തി. തന്റെ ഭവനത്തിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത് കണ്ടുവെന്നും ആ ദൂതൻ അദ്ദേഹത്തോട്, നീ യോപ്പയിലേക്ക് ആളയച്ചു, പത്രോസ് എന്നു പേരുള്ള ശിമോനെ വരുത്തുക. നീയും നിന്റെ കുടുംബത്തിലുള്ളവരും രക്ഷിക്കപ്പെടുവാനുള്ള സന്ദേശം അദ്ദേഹം നിനക്ക് നൽകും എന്നറിയിച്ചുവെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ അവരുടെ മേലും വന്നു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ നിങ്ങൾക്കോ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ദൈവം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് തന്ന അതേ ദാനം അവർക്കും നൽകിയെങ്കിൽ ദൈവത്തോട് എതിർത്ത് നിൽക്കുവാൻ ഞാൻ ആര്?
ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർ മിണ്ടാതിരുന്നു.
അങ്ങനെയെങ്കിൽ ദൈവം വിജാതീയർക്കും ജീവനിലേക്ക് നയിക്കുന്ന മാനസാന്തരം നൽകിയിരിക്കുന്നുവല്ലോ
എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ സ്തുതിച്ചു. സ്തെഫാനോസ് നിമിത്തമുണ്ടായ പീഡനത്താൽ ചിതറിപ്പോയവർ യഹൂദരോട് മാത്രം സുവിശേഷം അറിയിച്ചുകൊണ്ട് ഫൊയ്നീക്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. അവരിൽ സൈപ്രസിൽ നിന്നും കുറേനയിൽ നിന്നുമുള്ള ചിലർ അന്ത്യോക്യയിലെത്തി യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു ജനസമൂഹം വിശ്വസിച്ചു, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത യെരുശലേമിലെ സഭ കേട്ടു. അവർ ബർണബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അദ്ദേഹം അവിടെ എത്തി ദൈവകൃപ വ്യാപരിച്ചത് കണ്ട് സന്തോഷിച്ചു. ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അവരെ പ്രബോധിപ്പിച്ചു. അദ്ദേഹം ഒരു നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞവനും ആയിരുന്നു. ഒരു വലിയ കൂട്ടം ആളുകൾ കർത്താവിങ്കിലേക്ക് ചേർക്കപ്പെട്ടു. അനന്തരം ശൗലിനെ അന്വേഷിക്കുവാൻ ബർണബാസ് തർസോസിലേക്ക് പോയി. അദ്ദേഹത്തെ കണ്ടെത്തി അന്തോക്കിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ബർണബാസും ശൗലും ഒരു വർഷം മുഴുവനും സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയും വളരെ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു. ശിഷ്യന്മാരെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് അന്ത്യോക്കിയയിൽ വെച്ചാണ്. ആ കാലത്ത് പ്രവാചകർ യെരുശലേമിൽ നിന്ന് അന്ത്യോക്കിയയിൽ വന്നു. അവരിൽ അഗബസ് എന്നു പേരുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്ന് റോമാ സാമ്രാജ്യത്തിലെല്ലായിടത്തും ഒരു വലിയ ക്ഷാമമുണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു. ക്ലൗദ്യോസിന്റെ കാലത്ത് ഇത് സംഭവിച്ചു. ശിഷ്യന്മാരെല്ലാവരും അവരവരുടെ കഴിവനുസരിച്ച് യഹൂദ്യയിൽ പാർക്കുന്ന സഹോദരർക്ക് സഹായം നൽകുവാൻ നിശ്ചയിച്ചു. അവർ ബർണബാസിന്റെയും ശൗലിന്റെയും കൈവശം തങ്ങളുടെ ദാനം കൊടുത്തയച്ച് ഇക്കാര്യം നിറവേറ്റി.